ഫാദർ വൈശാഖ് ടൈറ്റസ് എസ് ജെ എഴുതിയ ലേഖനം. അന്ന് ബസ്സിൽ വെച്ച് മനസ്സിലായി വീട് ഏതാണെന്ന്. സ്വാതന്ത്ര്യത്തോടെ വിശുദ്ധബലിക്ക് പോകാൻ സാധിക്കാതിരുന്ന കുട്ടിക്കാലമായിരുന്നു എൻ്റേത്. കാരണം ജനിച്ച നാളുകൾ മുതൽ 12-ാം ക്ലാസ് വരെ റാസൽ ഗൈമയിലായിരുന്നു ജീവിതം. അപ്പച്ചനും അമ്മയും വിവാഹശേഷം അധികം താമസിയാതെ ജോലി സംബന്ധമായി റാസൽ ഗൈമയിലെത്തിയതാണ്. അന്ന് അവിടെ പരസ്യമായ ആരാധന ക്രൈസ്തവർക്ക് അനുവദനീയമായിരുന്നില്ല. മാസത്തിലൊരിക്കൽ കത്തോലിക്കർ ഏതെങ്കിലും വീടുകളിൽ ഒരുമിച്ച് ചേരും. അന്ന് ഒരു വൈദികനെയും ക്ഷണിച്ചിട്ടുണ്ടാകും. ലത്തീൻ സീറോ മലബാർ റീത്തുകളിൽ മാറി മാറി ബലിയർപ്പിക്കപ്പെടും. ചിലപ്പോൾ ഇംഗ്ലീഷ് ദിവ്യബലിയായിരിക്കും. എല്ലാം വളരെ ക്രമീകൃതമായാണ് ചെയ്യുക. ഒരു പ്രദേശത്ത് കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതുപോലും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രശ്നമുണ്ടാകും. ഇങ്ങനെയൊക്കെയാണെങ്കിലും കരിസ്മാറ്റിക് ശൈലിയിലുള്ള കൂട്ടായ്മയിൽ എല്ലാവരും വലിയ തീഷ്ണത പുലർത്തിയിരുന്നു. നിശ്ചിത വീടുകളിൽ എല്ലാ ആഴ്ചയും തന്നെ കുട്ടികൾക്ക് വേദപാഠ ക്ലാസുകളും ക്രമീകരിച്ചിരുന്നു. എൻ്റെ മാതാപിതാക്കളുടെ സജീവ ക്രൈസ്തവ ജീവിതം എനിക്ക് ഏറെ പ്രചോദനം തന്നു. വീടുകളിൽ മലയാളം ദിവ്യബലിക്കായുള്ള ഒരുക്കങ്ങളെല്ലാം അപ്പച്ചനും അമ്മച്ചിയും ചേർന്ന് ചെയ്യുന്നത് എപ്പോഴും എന്നെ ആകർഷിച്ചിട്ടുണ്ട്. ഏറെ താല്പര്യത്തോടെയും ശ്രദ്ധയോടെയും അൾത്താരവിരികളെല്ലാം കഴുകി തേച്ച് ഒരുക്കി വയ്ക്കുകയും തിരികളും മറ്റ് അനുബന്ധ വസ്തുക്കളും ഏറ്റവും മനോഹരമായി ക്രമീകരിച്ചു വയ്ക്കുകയും ചെയ്യും. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലുമുള്ള പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് അപ്പച്ചനും അമ്മച്ചിയും ഞാനും അനിയത്തിയും അടങ്ങുന്ന ഞങ്ങളുടെ കുടുംബം ഒന്നിച്ചു പോകും. പിറ്റേന്ന് പരീക്ഷയാണെങ്കിൽ പോലും ഒരു ഒഴികഴിവും തരാറില്ല. ആ സ്ഥിരത വളരെ ശ്രദ്ധേയമായിരുന്നു. കർത്താവിൻ്റെ ഭക്തരെ, ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ. പ്രഭാഷകൻ 2:9. അമ്മ കോൺവെൻ്റ് സ്കൂളിലും കോളേജിലും പഠിച്ചതുകൊണ്ട് സിസ്റ്റർമാരിൽ നിന്നും സ്വായത്തമാക്കിയ ആത്മീയത ഏറെ സഹായകമായി. പിന്നീട് ജീസസ് യൂത്ത് പ്രസ്ഥാനത്തിലും അമ്മ സജീവമായിരുന്നു. അപ്പച്ചനാകട്ടെ വീട്ടിൽ നിന്ന് വിശ്വാസം ലഭിച്ചിരുന്നെങ്കിലും അമ്മയുടെ തീഷ്ണതയിൽ നിന്നാണ് വലിയ മാറ്റം വന്നത് എന്നും പറയാറുണ്ട്. എൻ്റെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണവും സ്ഥൈര്യലേവനവുമെല്ലാം ഷാർജ ദേവാലയത്തിലാണ് നടന്നത്. അതിനുശേഷം ഞാൻ അൾത്താരപാലനായി ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. പലപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വൈദികരെ താമസിപ്പിക്കാറുണ്ട്. പല വൈദികരും എന്നെ ആഴത്തിൽ സ്വാധീനിച്ചു. കാര്യം ഇത്തിരി കൗതുകകരം. എന്നാൽ വൈദികനാകാൻ എന്നെ പ്രേരിപ്പിച്ചതിൽ അല്പം കൗതുകകരമായ ഒരു ചിന്തയും പങ്കുവഹിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കത്തോലിക്ക കൂട്ടായ്മയിൽ അനേകം ഫിലിപ്പിനോകളും ഉണ്ടായിരുന്നു. അവർക്കിടയിൽ നിന്ന് അൾത്താരബാലന്മാർ ഇല്ലാതിരുന്ന ആദ്യകാലത്ത് അവർക്കായുള്ള ഇംഗ്ലീഷ് ദിവ്യബലിയിലും ഞാൻ അൾത്താരബാലനാകും. പിന്നീട് അവർക്കിടയിൽ നിന്ന് തന്നെയുള്ള കുട്ടികളെ ഞാൻ പരിശീലിപ്പിച്ചു. എന്നാൽ അല്പം ഇരുണ്ട നിറക്കാരനായ എന്നോടൊപ്പം അൾത്താരയിൽ നിൽക്കാൻ പല ഫിലിപ്പിനോ കുട്ടികൾക്കും താല്പര്യമില്ലായിരുന്നു. എൻ്റെ മുന്നിലിരുന്ന് തന്നെ അവർ അതിൻ്റെ പേരിൽ പരസ്പരം നിർബന്ധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെനിക്ക് വല്ലാത്ത മുറിവുണ്ടാക്കി. അക്കാലത്താണ് വിശുദ്ധബലിക്കായി പുതിയതായി അനീ സേവ്യർ എന്ന വൈദികൻ വന്നു തുടങ്ങിയത്. അദ്ദേഹം തീർത്തും ഇരുണ്ട നിറത്തിലുള്ള ആളാണ്. പക്ഷേ ഫിലിപ്പിനോകൾ ഉൾപ്പെടെ എല്ലാവർക്കും അദ്ദേഹത്തോട് വലിയ സ്നേഹവും ആദരവും. അത് കണ്ടപ്പോൾ ഒരു വൈദികനായാൽ അവരെല്ലാം എന്നെയും ആദരിക്കുമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോൾ ദേവാലയവുമായും കൂട്ടായ്മയുമായും ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ എന്നെ എപ്പോഴും കാണുന്നതുകൊണ്ട് ഞാൻ ഏറെ സംരക്ഷിക്കപ്പെട്ടു എന്ന് പറയാം. സഹപാഠികൾ എൻ്റെ സാന്നിധ്യത്തിൽ ആ പ്രായത്തിലുള്ള ആൺകുട്ടികൾ പറയുന്ന വിധത്തിലുള്ള ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ പോലും നടത്തിയിരുന്നില്ല. പിന്നീട് 12-ാം ക്ലാസ് പഠനത്തിന് ശേഷം കേരളത്തിൽ ബിടെക് പഠനത്തിനെത്തിയപ്പോൾ മാത്രമാണ് വ്യത്യസ്തമായ സാഹചര്യം വന്നത്. തുടർന്ന് കോയമ്പത്തൂരിൽ എംടെക് പഠനം നടത്തി. എംടെക് പൂർത്തിയാക്കി ഒരാഴ്ചയ്ക്കകം തന്നെ ബിടെക് പഠിച്ചിരുന്ന കോളേജിൽ അധ്യാപകനായി എനിക്ക് ജോലി ലഭിച്ചു. അവിടെ ജോലി ചെയ്ത 6 മാസത്തോളം വളരെ അടിച്ചുപൊളി ജീവിതമായിരുന്നു. സത്യത്തിൽ ആ ജീവിതത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ വഴിതെറ്റിപ്പോകുമോ എന്ന ഭയത്തോടെ വീട്ടുകാർ എനിക്കായി ഏറെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് വചനമെടുക്കുമ്പോൾ 5 അപ്പം 5000 പേർക്കായി നൽകുന്ന വചനഭാഗമാണ് മത്തായി 14:13-21 എപ്പോഴും അവർക്ക് ലഭിച്ചിരുന്നത്. എടാ, നിന്നെക്കുറിച്ച് എന്തോ വലിയ പദ്ധതിയുണ്ട് കർത്താവിന്, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അവരെന്നെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ജോലി രാജിവെച്ച് ഞാൻ അവിടെ എത്തി. അവിടെ എന്തെങ്കിലും ജോലി നോക്കാമെന്നായിരുന്നു ചിന്തിച്ചത്. അതുവരെ പഠനത്തിലും ജോലിയിലുമൊന്നും എനിക്ക് അല്പം പോലും താമസം നേരിട്ടിരുന്നില്ല. പക്ഷേ അവിടെ എത്തി 7 മാസങ്ങളോളം കഴിഞ്ഞിട്ടും എനിക്ക് ജോലി ലഭിച്ചില്ല. ഉരുകുന്നതുപോലുള്ള ഒരു അനുഭവമായിരുന്നു അക്കാലത്ത്. അനിയത്തിയുടെ ഒരു ചോദ്യം. ആ സമയത്ത് അനിയത്തി നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവളാണ് ആദ്യമായി എന്നോട് ചോദിച്ചത്, പണ്ട് പറഞ്ഞിരുന്നതുപോലെ ഇപ്പോഴും വൈദികനാകാൻ ആഗ്രഹമുണ്ടോ എന്ന്. ഞാനും അതേക്കുറിച്ച് ചിന്തിച്ചു. ആഗ്രഹം മനസ്സിലുണ്ടെന്ന് ഉറപ്പാക്കി. എന്നാൽ 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ട് സെമിനാരിയിൽ ചേരാമെന്നായിരുന്നു ചിന്ത. എന്നാൽ വീട്ടിൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ ആദ്യം അല്പം വിഷമം തോന്നിയെങ്കിലും അപ്പച്ചൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് സെമിനാരിയിൽ ചേരാനാണ്. അങ്ങനെ ഞാൻ സെമിനാരിയിൽ ചേരാനായി നാട്ടിലെത്തി. നാട്ടിലെത്തിയപ്പോൾ ധ്യാനത്തിൽ പങ്കുചേർന്നു. ആ ധ്യാനത്തിൽ വെച്ചാണ് വൈദികനാകാനുള്ള വിളിയിൽ ഉറപ്പുവരുത്തിയത്. എന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് കപ്പൂച്ചിൻ വൈദികരായിരുന്നതിനാൽ കപ്പൂച്ചിൻ സഭയിൽ ചേരണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ അത് ഒരു സെപ്റ്റംബർ മാസമായിരുന്നതിനാൽ ആ വർഷത്തെ സെമിനാരി പ്രവേശനം കഴിഞ്ഞിരുന്നു. മറ്റ് സന്യാസസഭകളിൽ ചേരാമെന്ന് ചിന്തിച്ചെങ്കിലും ആ ശ്രമം അധികം മുന്നോട്ടു പോയില്ല. അപ്പോഴാണ് എൻ്റെ ഒരു അങ്കിളിൻ്റെ സുഹൃത്തും ഞങ്ങളുടെ അകന്ന ബന്ധുവുമായ ഈശോ സഭ വൈദികൻ ഫാദർ ഗ്രേഷ്യസ് സ്റ്റീഫനെ സന്ദർശിക്കുന്നത്. ഏറെ കൃപയുള്ള വൈദികനാണ് അദ്ദേഹമെന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടുമുണ്ട്. അദ്ദേഹത്തോട് ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു. അദ്ദേഹം ഈശോ സഭയുടെ കേരള പ്രൊവിൻസിലുള്ള ടോബി അച്ഛനെ പരിചയപ്പെടുത്തി. അദ്ദേഹം എന്നെ ദൈവവിളി വിവേചിച്ചറിയാനുള്ള ധ്യാനത്തിലേക്ക് നയിച്ചു. സ്വന്തം വീട് കണ്ടെത്തുക. അങ്ങനെ ദൈവവിളി ഉറപ്പാക്കിയപ്പോൾ പിന്നെ ഏത് സന്യാസസഭയിൽ ചേരണമെന്നായി ചിന്ത. ടോബി അച്ഛനിലൂടെ നൊവീസ് മാസ്റ്ററായ അച്ഛൻ്റെ അടുത്തേക്ക് എത്തി. അദ്ദേഹം എന്നോട് സ്വന്തം ഹൃദയത്തിലുണ്ടാകുന്ന അനുഭവം ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഏത് സഭയുമായി ബന്ധപ്പെട്ടാണോ സ്വന്തം വീട് എന്ന അനുഭവം ഉണ്ടാകുന്നത് അവിടെ ചേരുക. എന്നാൽ വാസ്തവത്തിൽ 2 സഭകളുടെ ഭവനങ്ങളിൽ വെച്ചും എനിക്ക് ആ തോന്നൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇരിങ്ങാലക്കുടയിൽ ഒരു വൈദിക പട്ടത്തിന് ക്ഷണം സ്വീകരിച്ചു പോകുന്നത്. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പട്ടം നടക്കുന്ന കത്തീഡ്രലിലേക്ക് ബസ് യാത്ര. ബസ്സിൽ പാൻസും ജൂബയും അണിഞ്ഞ ഈശോസഭ വൈദികരുണ്ട്. ഒറ്റ നോട്ടത്തിൽ അവർ വൈദികരാണെന്ന് മനസ്സിലാവുകയും ചെയ്യും. ആ ബസ്സിൽ വെച്ച് എനിക്ക് ശക്തമായി അനുഭവപ്പെട്ടു ഈശോസഭയാണ് എൻ്റെ വീട് എന്ന്. ആ ബസ്സിൽ വെച്ച് തന്നെ ഈശോസഭ വൈദികരാകാൻ ഉറച്ച തീരുമാനമെടുത്തു. ബസ് ഇറങ്ങിയ സമയത്ത് ഫാദർ ടോബിയെയാണ് കണ്ടത്. അദ്ദേഹത്തോട് ഞാൻ കാര്യം പറയുകയും താമസിയാതെ 2014 ജനുവരി 6 പ്രീ നൗഷ്യേറ്റിൽ പ്രവേശിക്കുകയും ചെയ്തു. അപ്പോഴെനിക്ക് 25 വയസ്സായിരുന്നു പ്രായം. ഞാൻ സെമിനാരിയിൽ ചേർന്ന് താമസിയാതെ 2015 തന്നെ മാതാപിതാക്കൾ കേരളത്തിലേക്ക് മടങ്ങിയിരുന്നു. ഞാനാകട്ടെ 11 വർഷങ്ങൾ നീളുന്ന സെമിനാരി പരിശീലനത്തിൽ മുഴുകി. സെമിനാരി പഠനം അവസാനിക്കാറായ സമയത്ത് 2024 മുമ്പ് തന്നെ പല രോഗാവസ്ഥകളും ഉണ്ടായിരുന്ന അപ്പച്ചൻ ഹൃദയസ്തംഭനം മൂലം മരിച്ചു. വൈദിക പട്ടത്തിന് അപ്പച്ചൻ ഉണ്ടാവുകയില്ലല്ലോ എന്നത് സങ്കടകരമായിരുന്നു. എങ്കിലും 1 വർഷത്തിനകം പഠനം പൂർത്തിയാക്കി 2025 ഫെബ്രുവരിയിൽ വൈദികനായി അഭിഷിക്തനാകാൻ കർത്താവ് എനിക്ക് അനുഗ്രഹം നൽകി. അപ്പച്ചൻ്റെ അഭാവത്തിൽ സ്വഭവനത്തിൽ പട്ടത്തിൻ്റെ ചടങ്ങുകൾ ക്രമീകരിക്കുക വിഷമകരമായിരുന്നു. അതിനാൽ പ്രീ നൗഷ്യേറ്റ് പഠനം ആരംഭിച്ച കോഴിക്കോട് ക്രൈസ്റ്റ് ഹാളിൽ വെച്ച് തന്നെയായിരുന്നു പട്ടം സ്വീകരിച്ചതും ലളിതമായ ചടങ്ങുകൾ ക്രമീകരിച്ചതും. കുഞ്ഞുനാൾ മുതൽ വിശുദ്ധ കുർബാനയോടും പ്രാർത്ഥനാ കൂട്ടായ്മയോടും ചേർത്ത് നിർത്തി പരിപാലിച്ച് ഒടുവിൽ വൈദിക വൃത്തിയിലേക്ക് പ്രവേശിപ്പിച്ച നല്ല ഈശോയ്ക്ക് എത്ര നന്ദിയർപ്പിച്ചാലാണ് തീരുക. കൊല്ലം പുലിച്ചിറ ഇടവകാംഗമാണ് ഫാദർ വൈശാഖ്. ഇപ്പോൾ ത്രിപുരയിൽ സജീവമായി ശുശ്രൂഷ ചെയ്യുന്നു.